പതിനൊന്ന്. ബെൻ ജോൺസൺ. 1573 ബെൻ ജോൺസൺ ജനിച്ചത്. അദ്ദേഹം ഇംഗ്ലീഷിലെ കവി നിരൂപകന്മാരുടെ നിരയിൽ കാലം കൊണ്ട് ഒന്നാമനാണ്. ജോൺ റൈഡൻ, വേർഡ്സ്വർത്ത്, മാത്യു അർണോൾഡ്, ടി എസ് എലിയട്ട് എന്നിവരും കവികളായിരുന്നുവല്ലോ. എൻസൈക്ലോപീഡിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന വിജ്ഞാന സമ്പത്ത് ബെൻ ജോൺസൺ സ്വായത്തമാക്കിയിരുന്നു. ജോൺസൺ ഉള്ളംകാലത്തൊട്ട് ഉച്ചിവരെയും ഒരു വിമർശകനായിരുന്നു. സ്വന്തം നാടകങ്ങൾക്ക് അദ്ദേഹം എഴുതിയ ആമുഖങ്ങളിൽ തന്നെ നമുക്ക് ഒരു തികഞ്ഞ നിരൂപകനെ കാണാം. ഹോറസിൻ്റെ ആഴ്സ പോയിറ്റിക്ക പതിരൂപത്തിൽ അദ്ദേഹം ഭാഷാന്തരപ്പെടുത്തിയിട്ടുമുണ്ട്. ജോൺസൺ മരിച്ചു 4 വർഷം കഴിഞ്ഞു മാത്രം പ്രകാശിതമായ ഡിസ്കവറീസ് ഒരു വലിയ വിമർശകൻ്റെ ഡയറി കുറിപ്പുകൾ ആണെന്ന് പറയാം. സ്വന്തം അഭിപ്രായങ്ങളും പ്രതീതികളും രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു നോട്ട്ബുക്കിൻ്റെ സ്വഭാവമാണ് പ്രസ്തുത ഗ്രന്ഥത്തിനുള്ളത്. ഓരോ കുറിപ്പിനും ഓരോ ലത്തീൻ ശീർഷകമുണ്ടായിരിക്കും. ചില കുറിപ്പുകൾ ലഘുപന്യാസങ്ങളാണ്. ചിലത് ക്വിൻ്റിലിയൻ അടക്കമുള്ള ക്ലാസിക്കൽ എഴുത്തുകാരുടെ മൊഴിമുത്തുകളുടെ പരിഭാഷകളും പല കുറിപ്പുകൾക്കും ലെക്ചർ നോട്ടുകളുടെ സ്വഭാവം കാണാം. സ്വയം സമാഹരിച്ച ക്ലാസിക്കൽ ആശയങ്ങളുടെ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ എന്നും ഡിസ്കവറിനെ വിളിച്ചുകൂടാം. ജോൺസൺ ഓരോ കുറിപ്പിലും സ്വാത്മാവ് കൊണ്ട് കൈയൊഴിപ്പിടുന്നുണ്ട്. ഹോറസ്, സൈനിക, ഇറാസ്മസ്, മിൻറ്റൂർനോ, സ്കാലിഗർ തുടങ്ങിയവരെ ജോൺസൺ ഉപജീവിക്കുന്നു. ജോൺസൺ അനവധി നിരൂപകരിൽ നിന്നും ധാരാളം ആശയങ്ങൾ കടം വാങ്ങിയിട്ടുണ്ട്. എങ്കിലും സ്വന്തം മൗലികത പ്രകടിപ്പിക്കാനാണ് അദ്ദേഹം അവ പ്രയോജനപ്പെടുത്തുന്നത്, ഡ്രൈഡൻ എഴുതി. ദ ഇൻവാർട്സ് ഓതേഴ്സ് ലൈക്ക് എം മൊറാറ്റ്സ് ആൻഡ് വാട്ട് വുഡ് ബി ദ തെഫ്റ്റ് ഇൻ അതർ പോയറ്റ്സ് ഈസ് ഓൺലി വിക്ടറി ഓൺ ഹെം. ആംഗല വിമർശനത്തെ ജോൺസൺ കൊണ്ടുപോയത് ക്ലാസിസത്തിലേക്ക് തന്നെ. പിൽക്കാല നിയോ ക്ലാസിസ്റ്റുകളെ പോലെ കർശനമായ ക്ലാസിസത്തിൻ്റെ അപ്പോസ്തലങ്ങളായിരുന്നില്ല ജോൺസൺ. എലിസബത്തൻ കാലഘട്ടത്തിൽ അവ്യവസ്ഥയോട് ഒരു കലഹമായിരുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ക്ലാസിസം. പേജ് 78. ക്രമം, അച്ചടക്കം, വ്യവസ്ഥ എന്നിവ കവിതയ്ക്ക് അത്യാവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കവി സൃഷ്ടാവാണെന്ന് ആണ് ബെൻ ജോൺസൺ വിധിക്കുന്നു. കാവ്യകല അനുകരണമാണെന്നും മനുഷ്യ ജീവിതത്തിൻ്റെ ലയാത്മകമായ ആവിഷ്കാരമാണ് കവിത. കവിത ചിത്രകലയേക്കാൾ ഉദാത്തമാണ്. ചിത്രകല ഇന്ദ്രിയങ്ങളെ പ്രീണിപ്പിക്കുമ്പോൾ കാവ്യകല അവധാരണത്തോളം പിന്തുടർന്ന് ചെല്ലുന്നു. കവിതയെപ്പറ്റി ബെൻ ജോൺസൺസ് കുറിച്ചിടുന്ന വാക്കുകൾ കവിത പോലെ ഹൃദയംഗമമാണ്. ആ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ കേൾക്കുക. ഇൻ നോർഷത്ത് ആൻഡ് ഇൻസ്ട്രക്ട് അവർ യൂത്ത്, ഡിലൈറ്റ്സ് അവർ ഏജ്, അഡോൺസ് അവർ പ്രോസ്പെറിറ്റി, കംഫേർട്സ് അവർ അഡ്വേഴ്സിറ്റി, എൻ്റർടൈൻസ് അസ് അറ്റ് ഹോം, കീപ്സ് അസ് കമ്പനി അബോർഡ്, ട്രാവൽസ് വിത്ത് അസ്, വാച്ച്സ് ഡിവൈഡ്സ് ദാറ്റ് times of our earnest and sports, shares in our country recesses and recreations, in so much as the wisest and best learned have thought, had the absolute mistress of manners and nearest of kin to virtue. കവിസിദ്ധികൾ. കവിയിൽ ഒരു ദൈവമുണ്ടെന്നാണ് ബെൻ ജോൺസൺ പറയുക. ശൈലി, വല്ലഭത്വമോ പദ്യവത്കരണമോ കവിയെ സൃഷ്ടിക്കുന്നില്ല. നല്ല കവി നല്ല മനുഷ്യനായിരിക്കണം. കവിക്ക് വേണ്ട സിദ്ധികൾ താഴെ പറയുന്നവയാണ്: 1. നൈസർഗിക വാസന, 2. അവിരാമ പരിശീലനം, 3. അനുകരണ സിദ്ധി അഥവാ മാതൃകാരൂപങ്ങൾ കൽപ്പന ചെയ്യാനുള്ള പാടവം, 4. പഠനവും ജ്ഞാനവും, 5. കാവ്യകലയുടെ മേലുള്ള അധീശത്വം, സാങ്കേതിക പരിജ്ഞാനം, സഹജവും ആഹ്യാര്യവുമായ സിദ്ധികളുണ്ടാവണം കവിക്കെന്നും താൽപ്പര്യം. ഭാരതീയരുടെ കാവ്യകാരണ ചർച്ചയെ അനുസ്മരിപ്പിക്കും ജോൺസൺ നടത്തുന്ന കാവ്യനിരീക്ഷണങ്ങൾ. പ്രാചീനരെപ്പറ്റി. കലാപരമായ മാധ്യമത്തെ സമാശ്രയിക്കുന്ന ജീവിത പ്രതിപാദനമാണ് സാഹിത്യം. നിരൂപണ സിദ്ധാന്തങ്ങൾ കലയെ നയിക്കുന്നു. ക്ലാസിക്കൽ സാഹിത്യത്തിൻ്റെ നിയമസംഹിതയെ വെറുതെ അനുകരിക്കുന്നത് കൊണ്ട് സാഹിത്യം സമ്പന്നമാവുമെന്ന് ജോൺസൺ കരുതുന്നില്ല. പ്രാചീനരെ മാർഗദർശികളായി കാണാം. അവരുടെ അഭിപ്രായങ്ങൾ അനിശ്ചിത കൽപ്പനകളായി സ്വീകൃതമാകരുത്. അവർ കലയുടെ വാതിൽ തുറന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അവരെ അടിമകളെപ്പോലെ അനുഗമിക്കുന്നത് നിർദ്ധനമാണ്. അരിസ്റ്റോട്ടലിൻ്റെ തത്വങ്ങൾ പോലും ജന്മസഹജമായ ശക്തിയില്ലാത്ത ഒരാളിന് പ്രയോജനപ്പെടുകയില്ലെന്ന് ജോൺസൺ സ്പഷ്ടമാക്കുന്നു. അരിസ്റ്റോട്ടലാണ് ആദ്യ വിമർശകൻ. എങ്ങനെ എഴുതണം എന്ന് അദ്ദേഹം പറഞ്ഞു തരും. അരിസ്റ്റോട്ടലിൻ്റെ കലാതത്വങ്ങൾ പ്രകൃതിയിൽ നിന്നും കവിതയിൽ നിന്നും ഊറിക്കൂടിയവയാണ്. പ്രാചീനരെ അനുപദം പിന്തുടരണമെന്ന് ബെൻ അനുശാസിക്കുന്നില്ല. ബെൻ ജോൺസൺ എന്ന് വിമർശകനെ വെറുമൊരു നിയോ ക്ലാസിസ്റ്റായി കരുതാൻ കഴിയാത്തതും അതുകൊണ്ടാണ്. പേജ് 79. ശൈലിയും കാവ്യഭാഷയും. ശൈലിയെയും കാവ്യഭാഷയെയും കുറിച്ച് ജോൺസൺ ഗാഢമായി പരിചയിക്കുന്നുണ്ട്. നല്ലൊരു ശൈലി എപ്രകാരം സ്വായത്തമാക്കാം? നല്ല എഴുത്തുകാരെ വായിക്കുക, സ്ഥിരമായി പരിശീലിക്കുക, സ്വകാവ്യ വിഷയത്തെപ്പറ്റി ചിന്തിക്കുക, സ്പഷ്ടമായ വിചാരങ്ങളിൽ മുഴുകുക, ഔചിത്യം ദീക്ഷിക്കുക എന്നിവയിൽ ഒരു നല്ല കവി ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ വാക്കും തൂക്കി നോക്കണം കവി. വിഷയ സാമഗ്രിയും വാക്കും യഥാസ്ഥാനം വിനിവേശിക്കണം. കവിതയിലെ അലങ്കാരങ്ങൾ സ്വാഭാവികമായിരിക്കണമെന്നും ജോൺസൺ നിഷ്കർഷിക്കുന്നുണ്ട്. ശൈലിയുടെ പൂർണ്ണത ശ്രമസത്യമാണെന്ന് അദ്ദേഹം കരുതി. കൃത്യത, ക്രമം, വ്യക്തത, പൊരുത്തം എന്നിവ നല്ല ശൈലിക്കുണ്ടായിരിക്കണം. അനൈച്ഛികതയിൽ ജോൺസൺ ഊന്നുന്നില്ല. ബോധപൂർവവും മനഃപൂർവവുമായ സൃഷ്ടി കർമ്മത്തിൽ അദ്ദേഹം ഊന്നുന്നു. വ്യാകരണ തത്വങ്ങൾക്ക് അദ്ദേഹം പരമപ്രാധാന്യം കൊടുക്കുന്നില്ല. കവിതയുടെ മൂല്യം നിർണ്ണയിക്കേണ്ടത് നല്ല കവികളാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. കവിയുടെ പ്രാഗൽഭ്യത്തിൽ നിന്നാണ് മികച്ച കവിത ജനിക്കുന്നത്. നാടക വിമർശനം. ഇംഗ്ലീഷ് ഭാഷയിലെ നാടക വിമർശനം അരിസ്റ്റോട്ടലിനെയാണ് പിന്തുടർന്നു പോകുന്നത്. ബെൻ ജോൺസൺ ഈ സാമാന്യതയ്ക്ക് ഒരപവാദമായിരുന്നില്ല. ട്രാജഡിയിൽ നിന്ന് അധികം അദ്ദേഹം ശ്രദ്ധിച്ചത് കോമഡിയിലാണ്. പഠിപ്പിക്കുക, ആനന്ദിപ്പിക്കുക എന്നിവയാണ് ഏതൊരു നാടകത്തിൻ്റെയും ലക്ഷ്യമെന്ന് ജോൺസൺ വിശ്വസിച്ചു. കോമഡിക്ക് ആവശ്യമുണ്ടാകേണ്ട ഗുണം ആനന്ദാത്മകതയാണ്. കോമഡി ഉദ്ബോധകരവുമായിരിക്കണം. കോമഡി ചിരിയിൽ കലാശിക്കും എന്ന അദ്ദേഹത്തിന് അഭിപ്രായമില്ല. നമ്മുടെ ധാർമ്മികത ജീവിതത്തെ ഉന്നമിപ്പിക്കുക എന്ന ലക്ഷ്യം കോമഡിക്കുണ്ട്. ഐക്യത്രയത്തിൻ്റെ കാര്യത്തിൽ സിഡ്നിക്ക് ഉള്ളത്ര നിർബന്ധം ബെൻ ജോൺസന് ഇല്ല. ക്രിയാപരമായ ഐക്യത്തിനാണ് അദ്ദേഹം പരമപ്രാധാന്യം നൽകുന്നത്. ഒരു നാടകത്തിൽ കാലം ഒരു ദിവസം കവിഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത്. സ്ഥലപരമായ ഐക്യത്തെക്കുറിച്ചും അദ്ദേഹം യാതൊരു ശാഠ്യവും പുലർത്തുന്നില്ല. സ്വന്തം നാടകത്തിൽ അദ്ദേഹം സ്ഥലപരമായ ഐക്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. ക്ലാസിസം. ഇംഗ്ലണ്ടിൽ നിയോ ക്ലാസിസത്തിൻ്റെ അഗ്രദൂതനായി വർത്തിച്ചത് ബെൻ ജോൺസൺ ആണെന്ന് പലർക്കും അഭിപ്രായമുണ്ട്. ഇംഗ്ലീഷിലെ ആദ്യത്തെ സമ്പൂർണ്ണ ക്ലാസിസ്റ്റ് അദ്ദേഹമാണ്. സാഹിത്യമായ അരാജകത്വത്തെ അദ്ദേഹം എതിർത്തു. പേജ് 80. കവിത പ്രതിഭയിൽ നിന്ന് ഉരുത്തിരിയണമെന്ന് അചഞ്ചലമായ ധാരണ അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നു. അക്കാലത്ത് നിരൂപണം പൊതുവെ ഉപരിതല സ്പർശിയായിരുന്നു. സാഹിത്യകൃതിയുടെ മൂല്യം നിർദ്ധാരണം ചെയ്യുന്നതിൽ നിരൂപകർ അന്ന് ഏറെക്കുറെ അന്വാസ്തരായിരുന്നു. സാഹിത്യപരമായും നിയമരാഹിത്യം അന്നും സർവ്വസാധാരണമായിരുന്നു. അത്തരമൊരു കലാവസ്ഥയിലേക്ക് ഏതാനും ചട്ടങ്ങളും തത്വങ്ങളും പേറിക്കൊണ്ട് വന്നെത്തുകയും സാഹിത്യത്തിൻ്റെ മാർഗദർശിയായി തീരുകയും ചെയ്തതാണ് ബെന്നിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം. ജോൺസൻ്റേത് ലിബറൽ ക്ലാസിസം ആയിരുന്നു. അദ്ദേഹം വെറുമൊരു പിന്നിൽ നോക്കി പ്രസ്ഥാനത്തിൻ്റെ സുവിശേഷകനായിരുന്നില്ല.